2024 ആഗസ്റ്റ് 8 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ആരോഗ്യ പരിരക്ഷയ്ക്ക് അന്യായ നികുതി. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന് 18% GST ചുമത്തുന്ന വ്യവസ്ഥയ്ക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രശ്നം ഇപ്പോൾ പാർലമെന്റിലും ചർച്ചയായിരിക്കുകയാണ്. തികഞ്ഞ അനീതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നികുതി പിരിവിനെതിരെ പ്രതിപക്ഷ MPമാർ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. നികുതി ഭീകരത എന്നാണ് MPമാർ ഇതിനെ വിശേഷിപ്പിച്ചത്. 5-ഉം 10-ഉം അല്ല, 18% ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന് ചുമത്തുന്ന GST. കഴിഞ്ഞ 3 വർഷത്തിനിടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്ക് നികുതി ഇനത്തിൽ കേന്ദ്രം 21,255 കോടി രൂപയാണ് ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷം മാത്രം 8,262 കോടി രൂപ ഈ ഇനത്തിൽ ഖജനാവിൽ എത്തി. ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്ക് നികുതി ബാധകമാക്കരുതെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ബജറ്റ് ചർച്ചയ്ക്കിടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിരാകരിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട മെമ്പർമാർ ചൊവ്വാഴ്ച ലോക്സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തിയിരുന്നു. രാജ്യസഭയിലും വിഷയം പരാമർശിക്കപ്പെട്ടു. വിഷയം GST കൌൺസിലിന്റെ പരിധിയിൽപ്പെട്ടതാകയാൽ അവിടെ വേണം തീരുമാനം എടുക്കാൻ എന്നതാണ് ധനവകുപ്പിന്റെ നിലപാട്. GST കൌൺസിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഉൾപ്പെട്ടതാണ്. അവിടെ പ്രശ്നം ഉന്നയിച്ച് പരിഹാരം തേടുകയാണ് അഭികാമ്യമെന്ന നിലപാടിൽ യുക്തിയുണ്ടെന്ന് സമ്മതിക്കാമെങ്കിലും ആരോഗ്യ പരിരക്ഷ സുപ്രധാന വിഷയമായാൽ കേന്ദ്രം ഇടപെടുന്നതിൽ അനൌചിത്യം ഒന്നുമില്ലെന്ന് പറയേണ്ടിവരും. ഭരണപക്ഷത്തുള്ളവർ പോലും ആരോഗ്യ ഇൻഷുറൻസിന് അമിതമായി നികുതി ഈടാക്കുന്നതിന് എതിരാണ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ച കാര്യവും സ്മരണീയമാണ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇതേ അഭിപ്രായക്കാരിയാണ്. അവരും ധനമന്ത്രിക്ക് ഈ വിഷയത്തിൽ കത്തയച്ചിട്ടുണ്ട്. ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇൻഷുറൻസ് പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. കാലം മാറിയതിനനുസരിച്ച് ആശുപത്രി വാസവും ചികിത്സാ ചെലവുകളും നേരിടാൻ ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഇന്ന് സാധിക്കുന്നില്ല. ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിലേക്ക് ജനങ്ങൾ വർദ്ധിച്ച തോതിൽ തിരിയുവാനുള്ള പ്രധാന കാരണവും ഇതാണ്. ചെലവുകൾ താങ്ങാനാവാതെ ഇൻഷുറൻസ് കമ്പനികളും അടിക്കടി ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് 18% നിരക്കിൽ നികുതിയും. അത് പൂർണ്ണമായി എടുത്തുകളയാൻ പറ്റുന്നില്ലെങ്കിൽ നിരക്ക് ഗണ്യമായി കുറയ്ക്കാനെങ്കിലും ശ്രമിക്കേണ്ടതാണ്. എന്നാൽ കേന്ദ്ര ധനവകുപ്പ് ഒഴിഞ്ഞുമാറിയ സ്ഥിതിക്ക് GST കൌൺസിൽ വിഷയം ഗൌരവമായി പരിഗണിക്കണം. സംസ്ഥാനങ്ങൾക്കാണല്ലോ കൌൺസിൽ നിർണായക സ്ഥാനമുള്ളത്. അവർ ഒന്നിച്ചു നിന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ GST നിരക്ക് എടുത്തുകളയുകയോ കുറയ്ക്കാനെങ്കിലുമോ കഴിയുമെന്ന് തീർച്ച. രാജ്യത്തെ ജനസംഖ്യയിൽ 20% മുതിർന്ന പൌരന്മാരുടെ ഗണത്തിലാണ്. എന്നാൽ 60-ഓ 65-ഓ കഴിഞ്ഞവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരാൻ സാധിക്കുന്നില്ല. ഇൻഷുറൻസ് കമ്പനികളുടെ നിയമം അതാണ്. ഈ അടുത്ത കാലത്ത് ഈ നിബന്ധന മാറ്റിയെന്ന് പറയുന്നുണ്ടെങ്കിലും പല കമ്പനികളും വൃദ്ധജനങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി നൽകാൻ ഇനിയും തയ്യാറായിട്ടില്ല. അനുദിനം വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവ് താങ്ങാനാകാത്തതിനാൽ കഠിന രോഗങ്ങളുമായി കഴിയുന്നവർ വല്ലാത്ത ദുരിതത്തിലാണ്. സർക്കാർ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം ഉള്ളതുകൊണ്ടാണ് പലരുടെയും ആയുസ് നീട്ടിക്കിട്ടിയിരിക്കുന്നത്.